السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، فأمسينا على فطرة الإسلام وعلى كلمة الإخلاص ودين نبينا محمد وملة أبينا إبراهيم حنيفا مسلما وما كان من المشركين. سهودنا الإمام المجدد محمد بن عبد الوهاب رحمه الله എഴുതിയ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിലെ ഒന്നാമത്തെ അധ്യായം അൽഹംദുലില്ലാഹ് നമ്മൾ പൂർത്തിയാക്കി. രണ്ടാമത്തെ അധ്യായം ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനൽ ദുനൂബി. ബാബ് എന്ന് പറഞ്ഞാൽ അധ്യായം, ഒരു വാദി, ഒരു വിഷയം, ഒരു അധ്യായം എന്നർത്ഥത്തിലാണ് അത് പ്രയോഗിക്കാറുള്ളത് ഹദീസിന്റെ കിതാബുകളിൽ ധാരാളമായി. ഇമാം ബുഖാരിയുടെ സഹീഹിനോട് ഈ കിതാബിന്, കിതാബ് തൗഹീദിന് ഒട്ടനവധി സാമ്യതകളുള്ളതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ ശൈലിയാണ് ഇമാം അഹമ്മദ് അബ്ദുൽ വഹാബ് ഈ കിതാബിന്റെ രചനയ്ക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ബാബു ഫദ്ലി തൗഹീദി, തൗഹീദിന്റെ ഫദൽ. എന്താണ് ഫദൽ? ശ്രേഷ്ഠത, തൗഹീദിന്റെ ശ്രേഷ്ഠത. തൗഹീദ് നിർബന്ധമാണോ? നിർബന്ധമാണ്. അപ്പോൾ ശ്രേഷ്ഠത, ഒരു കാര്യം ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോൾ അത് നിർബന്ധമല്ലാത്ത കാര്യത്തിന് ശ്രേഷ്ഠത ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. സാധാരണ നമ്മളങ്ങനെ കേട്ടു വരാറുള്ളതാണല്ലോ, നിർബന്ധമല്ലാത്ത ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്യണത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് വാജിബായ കാര്യത്തിന് ഒരുപാട് ഫദലുണ്ടാകാൻ അങ്ങനെ ഉണ്ടാകും. മുസ്തഹബായ കാര്യത്തെക്കാൾ ഫദലുണ്ട്. എന്തിന്? വാജിബായ കാര്യത്തിന്. നമസ്കാരങ്ങളെ സ്ഥിതി നോക്ക്, ഫർദായ നമസ്കാരമാണ് മുസ്തഹബായ നമസ്കാരങ്ങളെക്കാളും ശ്രേഷ്ഠം. അതിനാണ് കൂടുതൽ പ്രതിഫലം, ഫർദിനാണ് കൂടുതൽ പ്രതിഫലം. എന്നാൽ അത് നിർബന്ധവുമാണ്. അതുപോലെ തൗഹീദ് ഇല്ലാതെ അവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ആ തൗഹീദിനാകട്ടെ ഒരുപാട് ഫദലുണ്ട്. ഈ പറഞ്ഞത് അതിന്റെ ഫദല് തന്നെയാണ്. തൗഹീദ് ഇല്ലാതെ ഒന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് തൗഹീദിന്റെ ഫദൽ തന്നെയാണ്. ബാബു ഫദ്ലി തൗഹീദി, തൗഹീദിന്റെ ഫദൽ. വഹദ യുവഹിദു തൗഹീദ്, ഒന്നാക്കുക, ഏകനാക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ അവനെ ഏകനാക്കുക. വമാ യുകഫിറു മിനസ് ദുനൂബി, അതുപോലെ ബാബു മാ യുകഫിറു മിനസ് ദുനൂബി. തൗഹീദിന്റെ ഫദലിന്റെയും അധ്യായമാണിത്. തൗഹീദിന്റെ ഫദൽ, ശ്രേഷ്ഠത പറയുന്ന അധ്യായമാണിത്. അതുപോലെ വമാ യുകഫിറു മിനസ് ദുനൂബി, ആ തൗഹീദ് കൊണ്ട്, ആ തൗഹീദ് മായ്ച്ചു കളയുന്നു. കഫറ എന്ന് പറഞ്ഞാൽ എന്താ? മൂടിവെക്കുക. കഫറ മൂടിവെക്കുക, മായ്ച്ചു കളയുക. മിനസ് ദുനൂബി എന്താണ്? ദംബുൻ എന്ന് പറഞ്ഞാൽ തെറ്റ് എന്നാണ് അർത്ഥം. ദുനൂബ് തെറ്റുകൾ, പാപങ്ങൾ മായ്ച്ചു കളയുന്നതിന്റെയും അധ്യായം. തൗഹീദ് എന്ത് ചെയ്യും? പാപങ്ങളെ മായ്ച്ചു കളയും. ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء. هذا توحيد ഉള്ളവന്റെ ശ്രേഷ്ഠതയാണ്. ശിർക്ക് ചെയ്തവനെ അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല. അതിനു താഴെ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉള്ളവനെ ശിർക്ക് അല്ലാത്ത തെറ്റുകൾ പൊറുക്കപ്പെടും. അതിന് കാരണം എന്താണ്? അവന്റെ തൗഹീദാണ്. ഇതും പറയുന്ന അധ്യായം, എന്തിന്റെയൊക്കെ അധ്യായമാണ്? ബാബ് ഫദ്ലി തൗഹീദ്, തൗഹീദിന്റെ ശ്രേഷ്ഠത. അതുപോലെ വന്നാൽ യുകഫിറു മിനൽ ദുനൂബ്, ആ തൗഹീദ് മായ്ച്ചു കളയുന്ന പാപങ്ങളുടെയും അധ്യായം. തൗഹീദ് പാപങ്ങളെ മായ്ച്ചു കളയുന്നു എന്നതിന്റെയും അധ്യായം. വഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഈ വാക്ക് എന്താണ്? അല്ലാഹുവിന്റെ ആയത്ത് ഏതായത്താണ് കൊടുത്തിട്ടുള്ളത്? നമുക്ക് സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്ത് കിതാബ്, ഇതിൽ തന്നെ കിതാബിൽ തന്നെ മുഴുവനും ഉണ്ട്. الذين امنوا ولم يلبسوا كتاب كيلاته ഒരു മുസ്ഹഫ് എടുത്ത് ഒരാൾ എന്നിട്ട് കുറച്ച് എടുത്തു കൊടുത്താൽ ഉപകാരമായിരിക്കും. സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുംുൽ അംനു വഹും മുഹ്തദൂൻ ഉലൈക ലഹുംുൽ അംനു വഹും മുഹ്തദൂൻ. സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്താണിത്. അതിന്റെ പേജ് നമ്പർ എത്ര കിട്ടിയോ? 138. ഈ മദീനത്ത് പ്രിന്റ് ചെയ്ത മുസ്ഹഫാണെങ്കിൽ ആ പേജ് നമ്പർ ആയിരിക്കും. എല്ലാവരും ഏകദേശം എല്ലാവരുടേതും അതായിരിക്കും. 138. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുംുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അല്ലദീന ആമനു, അല്ലദീന ഒരു കൂട്ടർ, ഏത് കൂട്ടരാണ്? ആമനു, വിശ്വസിച്ച ആളുകൾ, അഥവാ തൗഹീദ് ആളുകൾ. അല്ലദീന വഹദു, അല്ലദീന വഹദുല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ ഏകനാക്കിയത് ആ ആളുകൾ. വലം യൽബിസു, എന്നിട്ട് അവർ കലർത്തിയില്ല, എന്നിട്ട് അവർ കലർത്തിയില്ല. ലബിസ എന്ന് പറഞ്ഞാൽ ധരിച്ചു എന്നർത്ഥം. വസ്ത്രമേനും തരും ലബിസ, അതിന് മുബാലയാണ് യൽബസു. ലബിസ യൽബസു, വസ്ത്രത്തിന് പറയും മൽബസ്, ലിബാസ് എന്നൊക്കെ പറയും, മലാബിസ് വസ്ത്രങ്ങൾ. അല്ലദീന ആമനു വലം യൽബിസു, ഇവിടെ എന്താണ്? ലബിസയാണ്, ലബിസല്ല ഇവിടെ, എന്താണ്? ലബസയാണ്. ലബസയുടെ മുബാലയാണ് യൽബിസു. ലബിസയുടെ മുബാലി എന്താ? യൽബസു. ലബിസ എന്ന് പറഞ്ഞ വസ്ത്രം ധരിച്ചു, അതിന്റെ മുബാലിയാണ് യൽബസു, വസ്ത്രം ധരിക്കുന്നു, വസ്ത്രം ധരിക്കും. ഇതേതാണ്? ലബസ എന്നതിന്റെ മുബാലിയാണ് ഈ ആയത്തുള്ളത്. യൽബിസു ലബസ എന്ന അഖ്ലഫ കലർത്തി എന്നാണ്, ഖലഫ കലർത്തി, ഇഖ്തിലാഫ് എന്തല്ലേ, കലർത്തു ആൺമുണ്ടൊക്കെ കൂടി കലർന്നതിന് എന്താ പറയുക, ഇഖ്തിലാഫ് ഹറാമായിരുന്നു. വലം യൽബിസു, അവർ കലർത്തിയില്ല, അവർ കലർത്തിയില്ല. ഈമാനഹും, അവരുടെ ഈമാനിൽ അവർ കലർത്തിയില്ല, അല്ലെങ്കിൽ അവർ ഈമാനിൽ ഈമാനുമായി കൂട്ടിക്കലർത്തിയില്ല, അവരുടെ ഈമാനിൽ അവർ കലർത്തിയില്ല. ഗുബുൽമിൻ, എന്ത്? ദുൽമുകൊണ്ട്, ദുൽമുകൊണ്ട് അവർ ഈമാനിൽ കലർത്തിയില്ല. ദുൽമു എന്താണ്? അക്രമം. നമ്മൾ അതിന്റെ വാക്കർത്ഥം ലോകത്തിൽ എന്റെ അർത്ഥം എന്താ? അക്രമം. വദഉ ശൈഇ അലാ ഗൈരി മൗദിഇ, വദഉ ശൈഇ അലാ ഗൈരി മൗദിഇ, ഒരു വസ്തുവിനെ അതിന്റെ അതല്ലാത്ത സ്ഥാനത്ത് വെക്കുക. മലയാളത്തിൽ നോക്ക്, ആ വാക്ക് അതിനോട് യോജിച്ചതാണ്. ക്രമം തെറ്റിക്കുക, അതിനാണ് എന്താ പറയുക, അക്രമം. ക്രമം തെറ്റിക്കുക, അള്ളാഹുവിന്റെ ഇബാദത്ത്, അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് അതിന്റെ സ്ഥാനം തെറ്റിച്ച് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ ദുൽമ്. ബിദുൽമി, ദുൽമ് ഈമാനിനോട് കലർത്തുകയും ചെയ്യാത്ത ആളുകൾ, ഈമാൻ ഉണ്ടാവുകയും ഈമാനുള്ള ആളുകളും എന്നിട്ട് ദുൽമ് അതിനോട് കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, ഉലായിക അക്കൂട്ടർ, അവർ ലഹും അവർക്കാണുള്ളത്, ഉലൈക അവർ ലഹും അവർക്കാണുള്ളത് അൽ അംനു, അംന്, അമീന യഅ്മനു, അമീന എന്ന വാക്കിന്നാണ് അതിന്റെ അയക്കുള്ള, അമീന യഅ്മനു, അമീന എന്ന് പറഞ്ഞാൽ നിർഭയനായി, യഅ്മനു നിർഭയനാകും. ഉലൈക ലഹുംുൽ അംനു, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. നോക്കി, ഈമാനും അംനും ആ വാക്ക് തന്നെ ബന്ധമുള്ളതാണ്. ഈമാനും അമ്നും, വിശ്വാസവും നിർഭയത്വവും, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. വഹും, അവരാകുന്നു മുഹ്തദൂൻ, സന്മാർഗത്തിലായ ആളുകൾ. ഇഹ്തദ, യഹ്തദി, മുഹ്തദി, അത് രണ്ടിലധികം ആളുകളാകുമ്പോ മുഹ്തദൂൻ എന്ന് പറയും. ഒരാളാണെങ്കിൽ മുഹ്തദി എന്നാണ് പറയുന്നത്. മുഹ്തദി, ഇഹ്തദ, അവൻ ഹിദായത്തിലായി, സന്മാർഗത്തിലായി. വഹും മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗത്തിലായ ആളുകൾ. നോക്ക്, സൂറത്തുൽ അൻആമിൽ 82-ാമത്തെ ആയത്താണിത്. എല്ലാവരും ഒന്ന് ആയത്ത് ശ്രദ്ധിക്കുക. അല്ലദീന ആമനു, എന്താണ്? അല്ലദീന ആമനു വലം യൽബിസു, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുംുൽ അംനു വഹും മുഹ്തദൂൻ. പെട്ടെന്ന് ഹിഫ്ളാ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുംുൽ അംനു വഹും മുഹ്തദൂൻ. അടുത്ത ക്ലാസ്സിൽ ഓദിച്ചറിഞ്ഞു ഈ ഹദീസും ഈ ആയത്തും ഇനി ഹദീസുകൾ വരാണ്ട് ഏതെങ്കിലും ഒന്നും ചെറുത് ചെറിയൊരു ഹദീസ് വരുന്നുണ്ട് അത്തേന്റെ അടുത്തത് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല അത് മഹത്തായ ഒരു കാര്യമാണ് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈമാനുള്ള ആളുകൾ എന്നിട്ട് അത് ഗുൽമ കലർത്താത്ത ആളുകൾ, അവർക്കാകുന്ന നിർഭയത്വം, അവരാകുന്ന സന്മാർഗത്തിലുള്ള ആയ ആളുകൾ. നേരെ തിരിച്ച് ചിന്തിക്കുക, ഈമാനിൽ ഗുൽമ കലർത്തിയാൽ അവർക്ക് നിർഭയത്വം ഉണ്ടാവുകയില്ല, അതുപോലെ അവർ എന്താവുകയില്ല, സന്മാർഗത്തിലാവുക, ഹിദായത്തിലാവുകയില്ല. ഈ ആയത്ത് അവതരിച്ചപ്പോൾ സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിലും കാണാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബത്തിന് ഈ ആയത്ത് പ്രയാസമായി തോന്നി. എന്തിനാണ്, എന്തുകൊണ്ടാണ് പ്രയാസമായി തോന്നിയത്? ഖാലു, അവർ നബിയോട് പറഞ്ഞു, അയ്യുനാലം യബ്ലിം നഫ്സ, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുനാലം യബ്ലിം നഫ്സ, ഞങ്ങളിൽ ആരുണ്ട് സ്വന്തത്തോട് ദുർമ ചെയ്യാത്തവൻ. സ്വന്തത്തോട് ഗുൽമ ചെയ്യാന്ന് പറഞ്ഞാൽ സ്വന്തത്തെ ദ്രോഹിക്കാനുള്ള അതിന്റെ അർത്ഥം. പിന്നെ തെറ്റുകൾ ചെയ്യാന്നുള്ള, തെറ്റുകൾ ചെയ്താൽ അത് ആരെയാണ് ദ്രോഹിക്കുന്നത്? മറ്റുള്ളവരെ ദ്രോഹിക്കുക, അള്ളാഹിനെ ദ്രോഹിക്കുക അല്ല, അവൻ സ്വയമാണ് ദ്രോഹിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഖുലിയ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ സഖനതു മിൻ റഹ്മത്തില്ലാ. സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ എന്റെ അടിമകളോട് പറയൂ നബിയെ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാവണ്ട. ഗുൽമ ആരോട് ചെയ്തു എന്നാണ് അള്ളാഹു പറഞ്ഞത്? അവരോട്. വമാ വലംനാഹും വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, നാം അവരോട് ദുൽമ ചെയ്തിട്ടില്ല, അവർ അവരോട് തന്നെയാണ് ദുൽമ ചെയ്യുന്നത്. കാരണം ഇതിന്റെ വബാൽ, ഇതിന്റെ മോശമായ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? ചെയ്ത ആളുകൾ തന്നെ, വാലിമുകൾ തന്നെ, മറ്റാരുമല്ല. ഏതു ദുൽമാകട്ടെ, ഒരുവൻ നമസ്കരിക്കാതിരുന്നു അവൻ, അത് അവനും അള്ളാഹുവുമായി വാദിക്കുന്ന കാര്യമാണ്. അതിന്റെ മോശം ഫലം അവൻ തന്നെയാണ് അനുഭവിക്കേണ്ടത്. ഒരാൾ മറ്റുള്ള ഒരാളെ ദ്രോഹിച്ചു, ദുൽമ ചെയ്തു, ഒരാളെ വഞ്ചിച്ചു, അല്ലെങ്കിൽ ഒരാളെ പരിഹസിച്ചു, എന്തെങ്കിലും ദുൽമ ഒരാളെ ചെയ്തു, അതിന്റെ ഫലം ചെയ്ത ആളെ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. ഈ ലോകത്ത് ചിലപ്പോ മറ്റേയാൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലും, ഇങ്ങനെ എന്താകട്ടെ, ഏത് ദുൽമാകട്ടെ, ചെയ്യുന്ന ആളുകളാണ് അത് അനുഭവിക്കേണ്ടി വരിക. അവ സഹാബത്ത് ചോദിക്കാണ്, ഇങ്ങനെ സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോകാത്ത അഥവാ തെറ്റുകൾ പറ്റാത്ത ആരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ? അപ്പൊ ദുൽമ ഏത് പറ്റിയാലും അവന് നഷ്ടപ്പെടും, ഹിദായത്ത് നഷ്ടപ്പെടും എന്നാണ് സഹാബത്ത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലൈസ കമാ തദുന്നൂൻ, ലൈസ കമാ തദുന്നൂൻ, അല്ല നിങ്ങൾ ഊഹിച്ചതുപോലെയല്ല കാര്യം, അങ്ങനെയല്ല ഈ ആയത്തിന്റെ അർത്ഥം. മറിച്ച് ഇന്നമൽ മുറാദു ബിഹി ശിർക്ക്, എന്താണ് ഇന്നമൽ മുറാദു ബിഹി ശിർക്ക്, ഈ ആയത്തിൽ അല്ലാഹു ദുൽം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ശിർക്കാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അലം തസ്മഉ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇലാ ഖൗലിർ റജുലി സാലിഹ്, ആ സാലിഹായ മനുഷ്യന്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, ശിർക്കിന് ദുൽമെന്ന് അല്ലാഹു ഖുർആനിൽ ലുഖ്മാൻ അലൈഹി സലാം പറഞ്ഞതായുള്ള വാക്ക് ഖുർആനിലുണ്ടല്ലോ, സൂറത്തു ലുഖ്മാൻ, അത് റസൂലുള്ള ഓതുകയാണ്. കാരണം അതിൽ ലുഖ്മാൻ ശിർക്കിനെ കുറിച്ച് പറഞ്ഞു, വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക്ക ലദുൽമുൻ അദീം. ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ മകനോട് പറഞ്ഞു, എന്റെ കുഞ്ഞുമോൻ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്, തീർച്ചയായും ശിർക്ക് ഗൗരവമായ അതീവ ഭയാനകരമായ ദുൽമ അക്രമം തന്നെയാകുന്നു, അതാണ് ഇവിടുത്തെ ഉദ്ദേശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇതാണ് തൗഹീദിന്റെ ഫദ്ൽ. വളരെ വലിയൊരു ഫദ്ൽ എന്താണ്? തൗഹീദുള്ള ആളുകൾക്ക് എന്തുണ്ടാവും? അമ്നുണ്ടാവും, നിർഭയത്വം ഉണ്ടാകും. ഈ ആയത്തിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെയാണ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസാരം, ഇബ്രാഹിം നബി ഖൗമിനോട് പറഞ്ഞു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു ആരിലേക്കാണ്? അല്ലദീ ഫതറ സമാവാതി വൽ അർദ്, ആകാശ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ പടച്ച അള്ളാഹുവിലേക്ക്, ഫാത്തിറായ അള്ളാഹുവിലേക്ക്. ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ, എല്ലാ ശിർക്കിൽ നിന്നും ഒഴിവായി മുശ്രിക്കല്ലാത്ത നിലക്ക് അള്ളാഹുവിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു. വഹാജ്ജഹു ഖൗമു, അപ്പൊ ഖൗമ എന്ത് ചെയ്തു? ഹാജ്ജഹു, ഇബ്രാഹിം നബിയോട് തർക്കിച്ചു. ഹാജ്ജ എന്ന് പറഞ്ഞ അർത്ഥം തർക്കം, തർക്കിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. قل اتحاجوني في الله وهو ربنا وربكم. ഖുർആൻ അല്ലാഹു പറയാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണോ? ഇബ്രാഹിം നബിയോട് ഖൗമ തർക്കിച്ചു, എന്നിട്ട് അപ്പോ ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, ഖാല അതുഹാജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാൻ, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? അവനാകട്ടെ എന്നെ സന്മാർഗത്തിലാക്കിയിരിക്കുന്നു. വലാ അഖാഫു മാ തുശ്രികൂന ബിഹ്, വലാ അഖാഫു മാ തുശ്രികൂന ബിഹ്, നിങ്ങൾ ഈ പങ്കുചേർക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളുണ്ടല്ലോ, ഇവയെ ഞാൻ പേടിക്കുന്നില്ല, ഇവയെ ഞാൻ ഭയപ്പെടുന്നില്ല. അതിനേക്കാളും അവയെ വില കുറച്ച് പറയാൻ മറ്റെന്താണുള്ളത്? ഒരു വസ്തുവിന് കഴിയില്ല, ഞാൻ ഇവരെ പേടിക്കുന്നില്ല. അതുപോലെ ഇല്ല ഇല്ല റബ്ബി ശൈആ, അള്ളാഹു എന്തെങ്കിലും ഉദ്ദേശിച്ചത് എനിക്ക് വരുമെന്നല്ലാതെ ഞാൻ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഒന്നും പേടിക്കുന്നില്ല. എനിക്ക് ദുർറോ നഫോ വരുത്താൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? അള്ളാഹുക്ക് മാത്രം. അങ്ങനെയാണ് അതിന്റെ തഫ്സീർ. വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമ, എന്റെ റബ്ബിന്റെ ഇൽം എല്ലാത്തിനും ഉൾക്കൊള്ളാൻ വിശാലമായിരിക്കുന്നു. അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ പങ്കുചേർക്കുന്നതിനെ ഞാൻ എങ്ങനെ പേടിക്കാനാണ്? നിങ്ങൾ ഈ പങ്കുചേർക്കുന്ന ഈ വസ്തുക്കളെ ഞാൻ എങ്ങനെ പേടിക്കാനാണ്? വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാ മാ ലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന, നിങ്ങൾക്കാകട്ടെ അള്ളാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഈ ശിർക്ക് ചെയ്യുന്നു, അള്ളാഹു നിങ്ങൾ പങ്കുചേർക്കുന്നു എന്നതിൽ നിങ്ങൾക്കൊരു പേടിയില്ലല്ലോ. നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞാൻ എങ്ങനെ പേടിക്കാനാണ്? എന്നിട്ട് ഇബ്രാഹിം ചോദിച്ചു, ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അം, ഫഅയ്യുൽ ഫരീഖൈനി, ഫരീഖ് എന്ന് പറഞ്ഞാൽ സംഘം. അല്ലാഹു പറഞ്ഞു ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ് സഅീർ, ഒരു സംഘം സ്വർഗത്തിലേക്ക് ഒരു സംഘം നരകത്തിലേക്ക്. ഇബ്രാഹിം ചോദിക്കുന്നു, ഫഅയ്യുൽ ഫരീഖൈനി, ഈ രണ്ട് സംഘങ്ങളിൽ ഏത് സംഘമാണ് അഹഖു, ഏറ്റവും അവകാശപ്പെട്ടിട്ടുള്ളത്? ബിൽ അംനി, എന്തിന്? നിർബന്ധം. ആര് പേടിക്കാതിരിക്കാൻ ആർക്കാണ് യോഗ്യത ഉള്ളത്? ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ ആരാധിക്കുന്ന നിങ്ങൾക്കാണോ? അതല്ല, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഞങ്ങൾക്കാണോ? ഇൻകുന്തു തഅലമൂൻ, നിങ്ങൾക്കറിയുമെങ്കിൽ പറയൂ. മുഫസ്സിറുകൾ പറയുന്ന ഇതുപോലത്തെ വാക്കാണ് ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമിനോട് പറഞ്ഞത്, നിങ്ങളിൽ ഒരു നിങ്ങളുടെ ഒരു ഇലാഹിനെയും ഞാൻ ഭയപ്പെടുന്നില്ല, നിങ്ങൾ എനിക്കെതിരെ എന്തൊക്കെ കുതന്ത്രം കാണിക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്തോളൂ. തുമ്മ കിദൂനി വലാ തുംറൂൻ, എനിക്കൊരു സമയവും തരണ്ട, ഒരു സമയം തരണ്ട, എന്താണ് നിങ്ങളെ ഇലാഹുകളൊക്കെ കൂട്ടിട്ട് എന്നെ ചെയ്യാൻ സാധിക്കും ചെയ്യേ എന്നാരും പറഞ്ഞു. ഹൂദ അലൈഹി സ്വലാത്തു, അതുപോലത്തെ വാക്കാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയില്ല. മുശ്രിക്കിന്റെ അവസ്ഥ നോക്ക്, മുശ്രിക്കിന്റെ അവസ്ഥ നോക്ക്, അവന് നിർഭയത്വം എന്നൊരു സംഗതിയില്ല. മനസ്സിലായില്ലേ? മുശ്രിക്കിന് നിർഭയത്വം ഇല്ല, മറിച്ച് മുസ്ലിം പൂർണ്ണമായ നിർഭയത്വം അവനുണ്ട്. അതുണ്ടാകണം എന്നാലേ അവൻ മുഅ്മിനാവുള്ളൂ. ഇതിന്റെ അർത്ഥം മാനുഷികമായ ചില പേടികളുണ്ടല്ലോ, അത് ഉണ്ടാവില്ല എന്നല്ല. അങ്ങനെ ചില ആളുകൾ പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒരാൾ പറഞ്ഞത്ര, ഒരാളുടെ അടുത്ത് സിംഹം വന്നിട്ടാൽ പേടിച്ചില്ല. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇദ്ദേഹം മൂസാ നബിയെക്കാളും ഖൈറാണോ? കാരണം മൂസാ നബിയെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അവിടുന്ന് ഓടിപ്പോയി, മിസ്റിൽ നിന്ന് ഓടിപ്പോയി മദീനയിലേക്ക്, നാട് വിട്ടു പോകാൻ മദീനയിൽ എത്തി. പിന്നീട് എങ്ങനെയാണ് പോയത്? ഖായിഫൻ യതറഖബ്, ഖുർആൻ അല്ലാഹു പറഞ്ഞു പേടിച്ചു ഓടിയെന്ന്. മാനുഷികമായ ഒരു പെട്ടെന്നൊരു ഏതെങ്കിലും ജന്തു നമ്മളെ കടിക്കാൻ വന്നു, അല്ലെങ്കിൽ ഒരാൾ ദ്രോഹിക്കാൻ വന്നു, അപ്പൊ ഉണ്ടാകുന്ന മാനുഷികമായ പേടി, അതല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് ഏത് പേടിയാണോ അള്ളാഹുവിന് അള്ളാഹുവിനോടുണ്ടായാൽ ഇബാദത്താകുന്നത്, ഏത് പേടിയാണോ അള്ളാഹുവിനോട് തോന്നിയാൽ ഇബാദത്താകുന്നത്, അത് പടപ്പുള്ളോട് പറയുന്നത്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ള വിശദീകരണം. അല്ലാതെ വളച്ചുകെട്ടി മുൻഗാമികൾ പറയാത്ത വിശദീകരണങ്ങളിലേക്കൊന്നും പോകാൻ നമുക്ക് പാടില്ല. അനാവശ്യമായ വിശദീകരണങ്ങൾ പാടില്ലാത്തതാണ്. ആർക്കും മാറൂഫായ കാര്യമാണ്, ഏത് ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാക്കും. അള്ളാഹുവിനോട് തോന്നിയാൽ ഏത് പേടിയാണ് ഇബാദത്താകുന്നത്, അത് അള്ളാഹു അല്ലാത്തവരോട് തോന്നിയാൽ ശിർക്കാകും. അത് അള്ളാഹുവിനോട് ഏത് പേടി തോന്നിയാലാണ് ഇബാദത്താകുക, അത് മറ്റുള്ളവരോട് തോന്നിയാൽ ശിർക്കാകും. അതുപോലെ അള്ളാഹുവിനോടുള്ള പേടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുത്ത് ഇബാദത്താകുന്ന പേടി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പേടി തോന്നിയാൽ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക ചെയ്യുക. അതേസമയം ഒരു ഏതെങ്കിലും ജന്തിനോട് പേടി തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനോട് അടുക്കുക, അതിനോട് അകന്ന് ദൂരെ പോവുകയാണ് ചെയ്യുക. ഇബാദത്താകുന്ന പേടി തോന്നിയാൽ എന്താകും, അങ്ങോട്ടേക്ക് അടുക്കാനാണ് ശ്രമിക്കുക, പേടിച്ചോടാനല്ല. അതാർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് ഏത് പേടി തോന്നിയാലാണ് ഇബാദത്താകുന്നത്, അത് പടപ്പുകളോട് തോന്നിയാൽ അത് ശിർക്കായി. അങ്ങനെയുള്ള പേടി ഒരിക്കലും ഒരു മുഅ്മിൻ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സഹോദരങ്ങളെ, മുഅ്മിൻ ഭീരുവാകാൻ പാടില്ല, അത് വളരെ വലിയൊരു ഗുണം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറഞ്ഞിട്ടാണ് അഷ്ജഅന്നാസ്, അള്ളാഹുവിന്റെ റസൂൽ ജനങ്ങളിൽ ഏറ്റവും ധീരനായിരുന്നു. മദീനത്ത് ഒരു രാത്രിയിൽ ഒരു ശബ്ദം കേട്ടു, പെട്ടെന്ന് വലിയൊരു ശബ്ദം. അപ്പോ ആളുകളൊക്കെ ഒന്ന് വീട്ടിന്റെ അടുത്ത് അങ്ങനെ ഉണ്ടല്ലോ, പെട്ടെന്നൊരു ശബ്ദം കേട്ട വേഗമൊന്നുമില്ല, കുറച്ചേരം എന്താ അത് എന്ന് പേടിച്ചിട്ട് കുറച്ചു സമയം അവർ വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ അവർ പുറത്തിറങ്ങിയപ്പോ കാണുന്ന എന്താണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു കുതിരപ്പുറത്ത് വരികയാണ്. ഒരു ജീനി പോലും ഇല്ലാത്ത കുതിരപ്പുറത്ത് കയറിയിട്ട് നബി വരാൻ, ഒന്ന് പേടിക്കണം, ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി ശബ്ദം കേട്ട് പോയി നോക്കി തിരിച്ചു വന്നു ജനങ്ങൾ പുറത്തിറങ്ങുന്ന സമയം കൊണ്ട് തന്നെ. തനാസ്ജഅന്നാസ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ധീരനായിരുന്നു. അത് മുഅ്മിന്റെ സ്വഭാവമായിരിക്കണം. മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ, അവർ ധൈര്യമില്ലാത്ത ആളുകളാണ്, വളരെ പേടിത്തൊണ്ടന്മാരാണ്, ഭീരുക്കളാണ് എന്ന് അള്ളാഹു ഖുർആനിൽ അവരെ വിശേഷിപ്പിച്ച് പറഞ്ഞതാണ്. യഹ്സബൂന കുല്ല സൈഹത്തിന അലൈഹിം, എല്ലാ ഒച്ചയും അവർക്ക് നേരെയാണെന്ന് അവർ വിചാരിക്കുന്നു, ഞങ്ങളുടെ കള്ളി ഇപ്പൊ വെളിച്ചത്താവോ എന്ന് അവർ വിചാരിക്കുന്നു. എന്താണ് കാരണം? യഥാർത്ഥ ഈമാൻ അവർക്കില്ല. എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലദീന ആമനു. നോക്കി, ഈ ആയത്തിന് ശേഷം ഇബ്രാഹിം നബി ചോദിച്ചില്ലേ, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ ഇൻ കുന്തും തഅലമൂൻ, ഏത് സംഘത്തിനാണ് നിർഭയത്വത്തിന് കൂടുതൽ അർഹതയുള്ളത് അറിയുമെങ്കിൽ നിങ്ങൾ പറയൂ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതിലൊരു ദുൽ ഒരു ശിർക്കും കലർത്താത്ത ആളുകൾ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാകുന്നു സന്മാർഗത്തിലായിട്ടുള്ളത്. ഇതാണ് ഇബ്രാഹിം നബിക്ക് അവിടുത്തെ കൗമിന്റെ മുകളിൽ നാം നൽകിയിട്ടുള്ള ഹുജ്ജ, തെളിവിതാണ്. നാം ഉദ്ദേശിക്കുന്ന ആളുകളെ നാം പല പദവികൾ ഉയർത്തുന്നതാണ്. ഇൽമു കൊണ്ടാണ് അല്ലാഹു ഉയർത്തുക, ഈമാൻ കൊണ്ടാണ് അല്ലാഹു ഉയർത്തുക. ഇന്ന റബ്ബക ഹകീമുൻ അലീം, നിന്റെ റബ്ബ ഹകീമാണ്, അങ്ങേയറ്റം ഹിക്മത്തുള്ളവനാണ്, എന്ത് എവിടെ വെക്കണം എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ. അലീമുൻ, എല്ലാം അറിയുന്നവൻ. നോക്കൂ നിങ്ങൾ, ഈ അംന് മുഅ്മിനിന്റെ ഗുണമാണ്, മുഅ്മിനിന്റെ പ്രാഥമിക വിശേഷണങ്ങളിൽ പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, ഈ അംന് കുറഞ്ഞു 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 വരും എപ്പോ, ശിർക്ക് ഉണ്ടായാൽ കുറയും, അതുപോലെ മാസിയത്തുകളും അന്ന് കുറക്കുമെന്ന് മുഫസ്സറുകളും ഉലമാക്കും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മാസിയത്തുകളുണ്ട്, തെറ്റുകൾ, പാപങ്ങൾ അവർക്ക് എന്തുണ്ടാവും, അവരുടെ മുഅ്മിന്റെ പല ഗുണങ്ങളും അവരിൽ നിന്ന് കുറയും. ഈമാൻ കുറയുന്നതിന് ഈമാന്റെ ഗുണങ്ങളും കുറയും. അല്ല, ഈമാൻ യസീദ് വയൻകുസ്, യസീദ് ബിത്താഅ വയൻകുസ് ബിൽ മാസിയ, ഈമാൻ കൂടും കുറയും. അത് സൽക്കർമ്മങ്ങൾ കൊണ്ട് കൂടും, ദുഷ്കർമ്മങ്ങൾ കൊണ്ട് കുറയും. അപ്പൊ മുഅ്മിന്റെ ഗുണങ്ങളും കുറയും. മുഅ്മിന്റെ ഗുണമാണ് അന്ന് നിർഭയത്വം, അത് പാപികൾക്ക് അത് കുറഞ്ഞു വരുന്നു വരും. ഒരു പേടിയുണ്ടാവും. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ തൗഹീദ് പൂർണമായ, അതുപോലെ മഅസിയത്തുകൾ ചെയ്യാത്ത ഒരു മുഅ്മിന് അവൻ എന്ത് ചെയ്യും, അവൻ ധീരനായിരിക്കും, അവനാരെയും പേടിക്കേണ്ട ആവശ്യം ഇല്ല. തെറ്റുകൾ ചെയ്യുന്നതിന് അവന്റെ നിർഭയത്വം നഷ്ടപ്പെടും. അതങ്ങനെയാണ്, തെറ്റുകൾ പല ഗുണങ്ങളെയും നശിപ്പിച്ചു കളയും, ഹിഫ്ളിനെ നശിപ്പിച്ചു കളയുമെന്ന് വളരെ അറിയപ്പെട്ട കാര്യമാണ്. നാം ഷാഫിഐയുടെ ദായി ഒരു ബൈസ് പറയപ്പെടാറുണ്ട്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഒക്കെ പറയുന്നത് നാം ഷാഫിഐ പാടിയതാണെന്നാണ്. ഷക്കൗതു ഇലാ വഖീഇൻ സൂ അഹിഫ്ലി ഫർശദനി ഇലാ തർക്കിൽ മആസി വഖാല അലം ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഅതാഹു ആഫി. ഞാൻ ഷാഫിയായുടെ ഒരു കവിതയാണ്, അവിടുന്ന് വളരെ അറിയപ്പെട്ട ഒരു കവിയായിരുന്നു. നന്നായി കവിത ചൊല്ലുമായിരുന്നു ഇമാം ഷാഫിഇ റഹിമഹുല്ലാ. ശകൗതു ഇലാ വഖീഇൻ, വഖീഇ അദ്ദേഹം മുൻഗാമിയായ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഞാൻ പരാതി പറഞ്ഞു. എന്താണ് പരാതി പറഞ്ഞത്? സു അഹിഫ്ലി, ഹിഫ്ല് നിൽക്കുന്നില്ല, പെട്ടെന്ന് മറന്നു പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ വഖീഇനോട് പരാതി പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? അപ്പൊ വഖീഇനോട് പറഞ്ഞു, ശകൗതു ഇലാ വഖീഇൻ സു അഹിഫ്ലി ഫഅർശദനി, വഖീഇനോട് എനിക്ക് വഴി കാണിച്ചു തന്നത് എന്തിലേക്കാണ്, എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞത് എന്താണ്? ഫഅർശദനി ഇലാ തർക്കിൽ മആസി, മഅസിയത്തുകൾ ഉപേക്ഷിക്കണം, തെറ്റുകൾ ഉപേക്ഷിക്കണം എന്ന് എന്നോട് പറഞ്ഞു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഖാല അലം, നീ അറിയണം, ബി അന്നൽ ഇൽമ നൂറുൻ, ഇൽമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നൂറാണ്, പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅതാഹു ആസി, ആ പ്രകാശം ഒരു തോന്നിവാസിക്ക് ചെമ്മാടിക്ക് കിട്ടുകയില്ല, അവന്റെ കൽബിൽ നിന്ന് അള്ളാഹു അത് കെടുത്തിക്കളയുമെന്ന്. ഇമാം ഷാഫിഈയോട് തന്നെ ഇമാം മാലിക് പറഞ്ഞതായി ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇന്നല്ലാഹ ജഅല ഫീ ഖൽബിക നൂറ വഇയാക അൻ തത്മിസഹ ബിളുൽമതിൽ മആസി, നിന്റെ കൽബിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമിന്റെ വെളിച്ചം കത്തിച്ചിരിക്കുന്നു, നൂറുണ്ടാക്കിയിരിക്കുന്നു, അതുകൊണ്ട് പാപങ്ങളുടെ ഇരുട്ടുകൊണ്ട് നീ അതിനെ കെടുത്തിക്കളയരുത്, പാപങ്ങളുടെ ഇരുട്ടുകൊണ്ട് ഇൽമിനെ കെടുത്തിക്കളയരുത് എന്നാണ്. അതിനനുസരിച്ച് നല്ല നല്ല ഗുണങ്ങൾ കുറഞ്ഞു പോകും, അമ്മ കുറഞ്ഞു പോകും. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദനില്ലാഹു വഇയാക്കും, ഇതാണ് ഈ ആയത്ത്. അല്ലദീന ആമനു വലം യൽബിസു ഇമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന് പറയല്ലാരും. അല്ലദീന ആമനു വലം യൽബിസു ഇമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. فهم مهتدون ان الله سبحانه وتعالى പറഞ്ഞു. അമ്നു പോലെ തന്നെ അവർ ആരാണ്? സന്മാർഗത്തിലായിട്ടുള്ള ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ നേരായ പാതയിലായിരിക്കും ആക്കിയിരിക്കുന്നു, അതുപോലെ സ്വർഗത്തിലേക്കുള്ള പാതയിൽ അല്ലാഹു അവരെ ആക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഇമാം ഷെയ്ഖ് ഖാലിഹ് അലി ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം ഇത് വിശദീകരിക്കുക പറഞ്ഞു, ലിഅന്ന തൗഹീദ ഹസനൻ അളീമതുൻ, തൗഹീദ് എന്താണ്? ഒരു വലിയ ഹസനത്താണ്, ഒരു മഹത്തായ ഹസനത്താണത്. ലാ തുഖാബിലുഹ മഅസിയതുൻ ഇല്ലാ വഅഹറഖ നൂറു തിൽക്കൽ ഹസന, ആ തൗഹീദിന്റെ നേരെ ഒരു മഅസിയത്ത് വന്നാൽ ആ മഅസിയത്തിനെ തൗഹീദ് കരിച്ചു കളയും, തൗഹീദ് കരിച്ചു കളയും. ഇത് കാണുക എപ്പോഴാണ്? ഇതാ കമുല ദാലിക നൂർ, ഇതാ കമുല ദാലിക നൂർ, തൗഹീദിന്റെ പ്രകാശം അത് പൂർണ്ണമായ പൂർണ്ണമായ യഥാർത്ഥ തൗഹീദ് അവന് ഉണ്ടെങ്കിൽ, തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തൗഹീദ് മറന്നുപോകും, തൗഹീദ് വേഗത്തിൽ മറന്നുപോകുമെന്ന്. അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിന്റെ ആളുകൾക്കാണ് അമ്നും ഹിദായത്തും വെച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ അടുത്ത ആയത്ത്, അടുത്തത് ഹദീസാണ്. ആൻ വൈക്ക ആൻ ഉബാദത്ത് ബിൻ സ്ഫാമിതി, ഉബാദത്ത് ബിൻ സ്ഫാമിതി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وحده لا شريك له وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه والجنة حق والنار حق أدخله الله الجنة أدخله الله الجنة على ما كان من العمل على ما كان من العمل أخرجاه ورندو بيرون روايات تجيدو إنه برنا الإمام البخاري ومسلم نوكو دنگل حديث റിവായത്ത് ചെയ്യുന്ന സഹാബി ആരാണ്? ഉബാദ ഇബ്നു ഖാമിസ്. ആരാണ്? ഉബാദ ഇബ്നു ഖാമിസ്. ഹദീസുകളുടെ എണ്ണം കണക്കിലെടുക്കുന്നത് റിവായത്ത് ചെയ്ത സഹാബിയെ നോക്കിയിട്ടാണ്. ഇപ്പൊ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. ജിബ്രീൽ വന്ന ഹദീസ് ഉണ്ടല്ലോ, ഹദീസ് ജിബ്രീൽ അബൂ ഹുറൈറ റിവായത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് ആ റിവായത്ത് ചെയ്തിട്ടാണ് ഉമർ ബാറകല്ലാഹു ഫീകും ഉമർ റിവായത്ത് ചെയ്തത്. ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഒരു സ്ഥലത്ത് ഉമർ റിവായത്ത് ചെയ്തതും ഒരു സ്ഥലത്ത് അബൂ ഹുറൈറ റിവായത്ത് ചെയ്തതും വന്നു എന്ന് സങ്കല്പിക്കുക, വന്നു എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ ഹദീസ് എത്ര എണ്ണമായിട്ടാണ് കൂട്ടുക? രണ്ട് ഹദീസായിട്ടാണ് കൂട്ടുക. ഒന്ന് അബൂ ഹുറൈറയുടെ ഹദീസ്, ഒന്ന് ഉമറിന്റെ ഹദീസ്. അങ്ങനെയാണ് എണ്ണം, മനസ്സിലായോ? എണ്ണം. ഈ ഹദീസിന്റെ പറപ്പാണ് മറ്റേ ഹദീസ് എന്ന് പറയുകയില്ല. അതായത് ഈ ഹദീസിന്റെ പറപ്പ് എന്ന് പറഞ്ഞാൽ ഒരറ്റം ആണ് മറ്റേ ഹദീസ് എന്ന് പറയുകയില്ല. അതേസമയം ഇതേ ഹദീസ് കുറച്ചങ്ങോട്ട് ഉമർ റിവായത്ത് ചെയ്തത് തന്നെ വീണ്ടും വന്നു. അപ്പൊ എന്താണ് പറയുക? ആവർത്തിച്ചു എന്നാണ് പറയാം, മനസ്സിലായോ? ഹദീസ് ചിലപ്പോ ലഫ്ദ് അങ്ങനെ തന്നെ ആയിരിക്കും, അതേ ഹദീസ് ആയിരിക്കും. ഒരിടത്തൊരു സഹാബി വേറൊരു സ്ഥലത്ത് വേറെ സഹാബിയാണ് റിവായത്ത് ചെയ്തതെങ്കിൽ ആ ഹദീസിന് എത്ര ആയിട്ടാണ് കൂട്ടുക? രണ്ടും രണ്ടായിട്ടാണ് കൂട്ടുക. അങ്ങനെയാണ് ഈ സഹീഹ് ബുഖാരിയിലെ ഹദീസിന്റെ നമ്പറൊക്കെ പറയുന്നത്. സഹീഹ് ബുഖാരിയിലെ 7000 ചിലത് ഹദീസുകളുണ്ട്, ആവർത്തിച്ചിട്ട് ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ 4000 ഉണ്ട് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? സഹാബത്തിന്റെ എണ്ണം നോക്കിയിട്ടാണ്, മനസ്സിലായോ? അതല്ലെങ്കിൽ ചിലപ്പോ അതിനും കൂടുതൽ തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടാവും. മസ്ജിദ് വെച്ച് നോക്കിയാൽ, അതിന്റെ റസൂലുള്ളാഹിന്റെ വാക്ക് വെച്ച് നോക്കിയാൽ, അത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹദീസുകൾ പഠിക്കുമ്പോൾ. അതുകൊണ്ടാണ് സഹാബിമാരിലേക്ക് ചേർത്തിട്ട് പൊതുവെ ഹദീസ് പറഞ്ഞത്, ഹദീസ് ഉമർ, ഹദീസ് ഇബ്നു ഉമർ, ഹദീസ് ആയിഷ, ആയിഷ റിവായത്ത് ചെയ്ത ഹദീസ്. അങ്ങനെ പറയുന്നത് പണ്ഡിതന്മാർ സഹാബത്തിന്റെ പേര് കൊടുത്തിട്ട് ഹദീസ് പറയുന്നതും അതുകൊണ്ടാണ്, മനസ്സിലായില്ല? റസൂലുള്ള പറഞ്ഞ വാക്ക് നേരെ പറയാതെ റിവായത്ത് ചെയ്തത് സഹാബിയെ പറയുന്നു, ബാക്കിയുള്ള ആളുകൾ പറയുന്നില്ല. ബാക്കിയുള്ള ആളുകൾ പറയുന്നില്ല, കാരണം സഹാബിയുടെ എണ്ണമാണ് പേരാണ് ഹദീസിന്റെ എണ്ണത്തിൽ പരിഗണിക്കുക. ആരാണ് അവിടുന്ന് ഒരു അൻസാരിയായ സഹാബിയാണ്, മുഹാജിറുകളുടെ കൂട്ടത്തിലല്ല, പിന്നെ ആരാണ്? അൻസാരിയാണ്. മദീനത്ത് ജീവിച്ച ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ട, മദീനത്ത് രണ്ട് അറബ് ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്, ഒന്ന് ഔസ് മറ്റൊന്ന് ഖസ്റജ്. യഹൂദികളാകട്ടെ മൂന്ന് ഗോത്രങ്ങളാണ് ഉണ്ടായത്, ബനു നദീർ, ബനു ഖുറൈള, ബനു ഖൈനുഖാ. മൂന്ന് ഗോത്രങ്ങൾ, ബനു നദീർ, ബനു ഖുറൈള, ബനു ഖൈനുഖാ. ഇതാണ് മൂന്ന് യഹൂദി ഗോത്രങ്ങൾ. അറബി ഗോത്രങ്ങൾ ആരൊക്കെയാണ്? മുഷ്രിക്കുകളായിരുന്ന അവിടുത്തെ ആളുകളുടെ ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? ഔസും ഖസ്റജും. ഔസും ഖസ്റജും പരസ്പരം വളരെ കടുത്ത ശത്രുതയിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ്. യഹൂദികൾ എന്താണ് ചെയ്തിരുന്നത്? ചിലര് ഔസിന്റെ കൂടെ, ചിലർ ഖസ്റജിന്റെ കൂടെ, എന്നിട്ട് പരസ്പരം യുദ്ധത്തിന് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അതിനിടയിലുള്ള പണിയൊക്കെ ആര് ചെയ്യും? യഹൂദികൾ ചെയ്യും. ഇതായിരുന്നു മദീനയുടെ അവസ്ഥ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് എത്തിയപ്പോൾ അല്ലാഹു ബൈന ഖുലൂബിഹിം, അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഉൽഫത്തുണ്ടായി, ഹൃദയങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാക്കി. അല്ലാഹു അതിനെ കുറിച്ചാണ് പറഞ്ഞത്, ലൗ അൻഫഖ്ത മാ ഫി ദുനിയാ മാ ഫിൽ അർദി ജമീഅൻ മാ അലഫ്ത ബൈന ഖുലൂബി. നീ ദുനിയാവിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും നിനക്ക് അവരുടെ കൽബിനെ കൂട്ടിയണക്കാൻ സാധിക്കില്ല. കൽബിൽ സ്നേഹം ഉണ്ടാക്കിയത് ആരാണ്? അല്ലാഹുവാണ്. അല്ലാഹുക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരാൾക്കും അത് കൽബിൽ സ്നേഹം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഹസ്റജി ആയിരുന്നു ഇബാദത്തുൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഹസ്റജ് ഗോത്രക്കാരനായിരുന്നു. ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. ആരാണ് ബദറിൽ പങ്കെടുത്ത സഹാബ്? ബദറിൽ പങ്കെടുത്ത സഹാബിമാരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ ഏറ്റവും ഉത്തമർ, മനസ്സിലായല്ലോ? വളരെ ഉത്തമരാണ് ബദറിൽ പങ്കെടുത്ത സഹാബിമാർ, വലിയ ശ്രേഷ്ഠതയുണ്ട്. നാല് ഖലീഫമാർ കഴിഞ്ഞാൽ അതുപോലെ മുഹാജിറുകൾ ബദറിൽ പങ്കെടുത്തവർ, അങ്ങനെയാണ് അതിന്റെ ശ്രേഷ്ഠത പോകുന്നത്. അല്ലാഹു ആലം. ജിബ്രീൽ വന്നിട്ട് റസൂലുള്ള ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ ചോദിച്ചു, നിങ്ങൾ ആരാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളിൽ ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ഞങ്ങളിലും അങ്ങനെ തന്നെയാണ്. മലക്കുകളിലും ശ്രേഷ്ഠരാരാണ്? മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകളുണ്ട്, അവരാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. പിന്നീട് ഒരു സഹാബിക്ക് ഒരു അബദ്ധം പറ്റി. അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അദ്ദേഹത്തെ മറ്റുള്ളവര് വളരെ രൂക്ഷമായി അതിന് തിരുത്താൻ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ്. ബദറിൽ പങ്കെടുത്തവരോട് അല്ലാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ബദറിൽ പങ്കെടുത്ത ആളുടെ ജീവിതം നിങ്ങൾ നോക്കൂ. എന്തെങ്കിലും അല്ലാഹുവിനുള്ള ധിക്കാരം അവർ ചെയ്ത ആളുകളാണ് അവർ അല്ല, ഒരിക്കലല്ല, മറിച്ച് അവർക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ ഇൻഷാഅല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തു. അല്ലാഹു അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു അവർക്ക് കൊടുത്ത ഫദ്ലാണ്, റഹ്മത്താണ്, അവരുടെ ശ്രേഷ്ഠതയാണ്. മിസ്ബാഹ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള അപവാദ പ്രചരണത്തിൽ അദ്ദേഹം പങ്കെടുത്തു പോയിരുന്നു. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ അബദ്ധം പറ്റിയിരുന്നു. അപ്പൊ മിസ്ബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു മിസ്ബാഹ് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ കുറിച്ചുള്ള ഈ ആരോപണം അറിയില്ലായിരുന്നു. ആ സമയത്ത് ഉമ്മ മിസ്ബാഹിന്റെ ഉമ്മ പറയണു, തൊലഞ്ഞുപോയി ഇങ്ങനെ. അപ്പൊ ആയിഷ അറിയില്ല ഇത് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആയിഷ ചോദിക്കാണ്, ബദറിൽ പങ്കെടുത്ത ഒരാൾ നിങ്ങൾ ചീത്ത പറയാണോ? നമുക്ക് ആ ചോദ്യം നോക്കി. അപ്പോഴാണ് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത് ആർക്ക്, അവൻ ഇങ്ങനെ നിങ്ങളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ആ അബദ്ധത്തിൽ അദ്ദേഹം പെട്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്താണ് ആയിഷ റളിയല്ലാഹു പറഞ്ഞ വാക്ക് നോക്ക്. അങ്ങനെ സഹാബത്തിന് അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ വളരെ കുറച്ചാളുകൾക്കാണ് അത് പറ്റിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം എന്താണ്, ബദൽ പങ്കെടുത്ത ആളെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബദൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബദൽ പങ്കെടുത്ത ആളാണ് ഇബാദത്തു മിനസ് സാമിസ് മാത്രമാണോ? അല്ല, ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞിട്ടുള്ളത് പോലെ ഷഹീദൽ മഷാഹിദ കുല്ലഹ മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത ആളാണ്. ആര്? ഇബാദത്തു മിനസ് സാമിസ്. മാത്രമല്ല മിൻ ഖബായിൽ അഖബ, അഖബ ഉടമ്പടി ഉണ്ട്. എന്താണ് അഖബ ഉടമ്പടി? റസൂലുള്ള മക്കയിലായിരിക്കെ തന്നെ മദീനത്തിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിരുന്നു റസൂലുള്ളാഹിന്റെ അടുത്ത് ഹിജ്റ പോകുന്നതിന് മുമ്പ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, മദീനത്ത് വന്നാൽ ഞങ്ങൾ സഹായിക്കും. ആ കൂട്ടത്തിലുള്ള ആളാണ് റളിയല്ലാഹു അൻഹു വഅർദാഹ്, അങ്ങനെയുള്ള മഹാനായ സഹാബിയാണ്. അവിടുന്ന് പറയുകയാണ്, സഹാബത്തിന്റെ പേരുകൾ നമ്മൾ ഹിഫ്ളാക്കി വെക്കൽ പഠിച്ചു വെക്കണം. ഇബാദത്തു ബിൻ സാമിത് റളിയല്ലാഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, മൻ ഷഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, എന്ത് സാക്ഷ്യം വഹിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധന കർഹനില്ല, വഹ്ദഹു അവനേകനാകുന്നു, ലാ ശരീക ലഹു അവനൊരു പങ്കുകാരനുമില്ല. ഇതിനെ കുറിച്ചാണ് ഉലമാക്കൾ പറയുന്നത് ഉറപ്പിച്ചു പറയുക. ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷം വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല, വഹ്ദഹു അനേകന, വീണ്ടും ലാ ശരീക ലഹു അവനൊരു പങ്കുകാരനുമില്ല, ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം. നോക്ക് നിങ്ങൾ എത്ര തവണ നമ്മളിത് പറയണം. ഒരു ദിവസം തന്നെ ഓരോ ഉദുവിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു മുൽക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഹിരീൻ. ഓരോ ഉദുവിന് ശേഷം, നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതാണ് പറയുന്നത്. എത്ര എത്ര തവണയാണ് ഇത് പറയുന്നത്, അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ലെന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. മാത്രമല്ല വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അബ്ദാകുന്നു, അല്ലാഹുവിന്റെ അടിമയാകുന്നു, വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലാകും, അവന്റെ റസൂലുമാകുന്നു എന്നും സാക്ഷ്യം വഹിക്കുക. അങ്ങനെ ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, മന്നാണ് തുടങ്ങിയിട്ടുള്ളത്, എന്താണ് മൻ? ആരെങ്കിലും ആരാണോ ഷഹീദ സാക്ഷ്യം വഹിച്ചത്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് അവന്റെ അഥവാ അല്ലാഹുവിന്റെ അബ്ദാണ്, അടിമയാണ്, അവന്റെ റസൂലാണ് എന്നും, വഅന്ന ഈസ അതുപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹു അവന്റെ റസൂലാണ് എന്നും സാക്ഷ്യം വഹിക്കുകയും, വകലിമതുഹു മാത്രമല്ല ഈസാ നബി ആരാണ്? അള്ളാഹുവിന്റെ കലിമത്താണവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ പടപ്പല്ല എന്നല്ല, ഖുർആൻ പോലത്തെ കലിമത്താണെന്നല്ല ഇവിടെ ഉദ്ദേശം, മറിച്ച് എന്താണ്? അള്ളാഹു ഇട്ടുകൊടുത്ത ഒരു കലിമത്താണ്. കുൻ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ആളാണ് ആര്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാണ്ട് അള്ളാഹുന്റെ കലാമാണ് എന്ന് പറയുന്ന കലിമത്തിലേക്ക് ഇതിനെ പെടുത്തരുത്. അങ്ങനെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് ആളുകൾ. ഖുർആൻ അള്ളാഹുന്റെ പടപ്പാണെന്ന് പറയാൻ വേണ്ടി ഇത് പറഞ്ഞിട്ടുണ്ട്. ഏത്? ഈസാ നബിയെ കുറിച്ച് അള്ളാഹുടെ കലിമത്താണെന്ന് പറഞ്ഞിട്ടില്ലേ, ഈസാ നബി പടപ്പല്ലേ, അതുപോലെ ഖുർആൻ അള്ളാഹുന്റെ പടപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലുമല്ല. ഈസാ നബിയുടെ ഇസ്തിആദത്ത് തേടിയവൻ മുശ്രിക്കാണ്, ഈസാ നബിയുടെ രക്ഷ തേടിയവൻ മുശ്രിക്കാണ്. എന്നാൽ അള്ളാഹുന്റെ ഖുർആനിലെ അള്ളാഹുന്റെ കലിമത്തിനോട് ഇസ്തിആദത്ത് തേടിയവനോ മുസ്ലിമാണ്. ഔദു ബി കലിമാത്തില്ലാ എന്ന് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഔദു ബി ഈസാ എന്ന് പറഞ്ഞാലോ മുശ്രിക്കേ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മറിയമ്മിന്റെ വയറ്റിലൂടെ പറക്കുകയാണ് ചെയ്തത്. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ് ആളുകളോട്? ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ മറിയമ്മിൽ ഇട്ടുകൊടുത്ത ഒരു കലിമയാണ്, ഒരു വാക്കാണ് ഈസാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആൻ പോലെയല്ല, മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. കലിമതുഹു അവന്റെ വാക്കുമാണ്. അൽഖാഹ ഇലാ മറിയം, അൽഖാ അവനിട്ടു, ഹാ അതിനെ അഥവാ കലിമത്തിനെ അള്ളാഹു ഇട്ടു, ഇലാ മറിയം ആരിലേക്ക്? മറിയമിലേക്ക്. വറൂഹു മിൻഹു, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു റൂഹാണ് ആര്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്നും അവൻ വിശ്വസിച്ചാൽ. മറിച്ച് ആരല്ല? അള്ളാഹുവിന്റെ മകനല്ല. സാലിസു സലാസ, മൂന്നിലൊന്ന് അള്ളാഹു, അതിലൊന്ന് ഈസാ, അതിലൊന്ന് ജിബ്രീൽ എന്ന ശിർക്കിന്റെ വിശ്വാസവുമല്ല. മറിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? അബ്ദുഹു വറസൂലു, അബ്ദുല്ലാഹി വറസൂലു. വകലിമതുഹു അൽഖാഹ ഇലാ മറിയം വറൂഹം മിൻ, ഇതൊക്കെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് എന്ന് വിശ്വസിക്കുകയും പിന്നെന്തു വിശ്വസിക്കണം? വൽ ജന്നത ഹഖുൻ വൻ നാറ ഹഖുൻ, സ്വർഗം സത്യമാണ് നരകം സത്യമാണ് എന്നും വിശ്വസിച്ചാൽ അദ്ഖലഹു അല്ലാഹു ജന്ന, അദ്ഖലഹു ദഖല പ്രവേശിച്ചു. അദ്ഖല എന്ന് പറഞ്ഞാലോ പ്രവേശിപ്പിച്ചു, ജലസിരുന്നു, അജിലസ് ഇരുത്തി, കാമ നിന്നു, അകാമ നിർത്തി, ഖറാ ഓതി, അഖറാ എന്ന് പറഞ്ഞാലോ ഓതിച്ചു, നല്ല ഓതാൻ പഠിപ്പിച്ചു. അങ്ങനെ ഓതാൻ പഠിപ്പിക്കുന്ന ആളെ മുഖര് എന്ന് പറയും. ചിലപ്പോ അതിനായിരിക്കും നമ്മുടെ നാട്ടിലെ മുഖ്രി എന്നുള്ള വാക്ക് വന്നിട്ടുണ്ടാകും. മുഖര് എന്ന് പറഞ്ഞാൽ ഓതാൻ പഠിപ്പിക്കുന്ന ആളെന്നാണ് അതിന്റെ അർത്ഥം. മുഖര് അള്ളാഹു അല്ല, ചിലപ്പോ അതായിരിക്കും മുഖ്രി ആയിട്ടുണ്ടാവും. അദ്ഖലഹു അല്ലാഹു ജന്ന, അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അലാ മാ കാന മിനൽ അമൽ, അലാ മാ കാന മിനൽ അമൽ, അവിടെ ഏത് പ്രവൃത്തിയിലായി ആണോ ഉള്ളത് അതിലായിരിക്കെ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവൃത്തി എന്തായാലും ശരി. അലാ മാ കാന മിനൽ അമൽ, ഏതൊരു പ്രവൃത്തിയിന്മേലാണോ അവനുള്ളത് അതിലായിക്കൊണ്ട്. ഇതാണ് ഈ ഹദീസ്. നോക്കൂ, നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. ശ്രമിക്കാം. ഓ ഒരുപാട് ഫായിദകൾ ഈ ഹദീസിലുണ്ട്. ഒന്ന്, മൻ ഷഹിദ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഷഹിദ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സാക്ഷ്യം വഹിച്ചു. ഒരു ഷഹീദിനെ, സാക്ഷിയെ, അയാൾ അക്കാര്യം മനസ്സിലെത്തുകൊണ്ട് അയാൾ സാക്ഷിയായി സ്വീകരിക്കൂല. വായതൊന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറയുള്ളൂ? അവനെന്ത് സാക്ഷിയാണ്? ഒരു പ്രശ്നത്തിൽ ഒരാൾ സാക്ഷിയായി കൊണ്ടുവന്നു, സാക്ഷ്യം ഉണ്ടാതിരുന്ന പറ്റുമോ? ഇല്ല, പറയണം. അപ്പൊ നാവ് കൊണ്ട് പറയണം, കൽബ് കൊണ്ട് വിശ്വസിക്കണം, അമൽ ശരീരം കൊണ്ട് ചെയ്യണം. ഇത് മൂന്നും ഉണ്ടായാലേ ഈമാൻ ആവുകയുള്ളൂ. ഇത് മൂന്നും ഉണ്ടായാലേ ഈമാൻ ആവുക. മൂന്നും ഈമാന്റെ ഭാഗം തന്നെയാണ്. മൻഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ, അള്ളാഹു അല്ലാതെ ഇലാഹ ഇല്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല എന്നൊരുവൻ സാക്ഷ്യം വഹിക്കും. അവൻ അതുകൊണ്ട് പറയണം, കൽബിൽ അവൻ വിശ്വസിക്കണം, അതുകൊണ്ട് അവൻ പ്രവർത്തിക്കുകയും വേണം. ശിർക്ക് ചെയ്താൽ അവൻ ആ പ്രവൃത്തിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യത്തിൽ നിന്ന് അവൻ പുറത്തു പോയിരിക്കുന്നു. നോക്കുന്ന വന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലു, ഒരു വലിയ ഫായിദയുണ്ട് രണ്ടും കൂട്ടി വെച്ചാൽ. വന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദാണ്, അടിമയാണ്, റസൂലും അള്ളാഹുവിന്റെ റസൂലാണ് എന്നും. അതുപോലെ പിന്നെ പറഞ്ഞാലേ വന്ന ഈസ അബ്ദുല്ലാഹി റസൂലു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുന്റെ റസൂലാണ്. ലോകത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് മുസ്ലിങ്ങൾക്ക് പറയാനുള്ള എന്താ, നിങ്ങൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബാദത്ത് ചെയ്യരുത്, അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. കാരണം ഈസ നബി അള്ളാഹുവിന്റെ ഒരു അബ്ദാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അതേപോലെ ആരെ പറ്റി പറയാൻ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാൻ പറഞ്ഞു. അപ്പൊ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പിൽക്കാലത്ത് നസറാനികൾ ചെയ്തത് ഒരിക്കലും റസൂലുള്ളാഹിയുടെ ഈ ഉമ്മത്ത് ചെയ്യരുത് എന്ന വ്യക്തമായ സൂചനയാണത്, വ്യക്തമായ സൂചനയാണ്. പക്ഷെ അതിനെതിരാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെതിരാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ബൂസീരി അയാളുടെ ബുർദയിൽ പറഞ്ഞിട്ടുള്ളത്, يأكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم. يأكرم الخلق الله هنا فرطه لأتهم التومن آياتهم بهماني كفتا نبيه ما لي من ألوذ به إنك نعان إنك أبهم دارا نارا نولد سواك عن الله عند حلول الحادث العميم وليه وليه برياسنا لإنك هم داغم بول نعانت بايت പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇത് അറിയപ്പെടാത്ത ഏതെങ്കിലും ചുരുക്കിന്റെ വയസ്സ് ബിദാത്തിന്റെ കാര്യം എടുത്തിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ എടുത്തിടരുതെന്നാണ്. പക്ഷേ സാലിഹ് അലി ശൈഖ് ഹഫ്ളഹുള്ള അദ്ദേഹം ഒരു വലിയ ഖുറാഫിയുടെ പുസ്തകത്തിന് മറുപടി എഴുതുമ്പോ എന്താണ് അതിന്റെ പേര്, കാന്തപുരത്തിന്റെ മർക്കസിന് തർക്കരിടാൻ വന്നാള് അലവി മാലിക്ക്, അയാളുടെ പുസ്തകത്തിന് മഫാഹിം അതിന് മറുപടി ഹാദിഹി മഫാഹീമുന, ആ പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തുടക്കത്തിൽ, ഞാൻ ഇയാളുടെ പുസ്തകത്തിന് മറുപടി എഴുതുന്നത് ആ പുസ്തകത്തിന്റെ പേര് പറയുന്നതൊക്കെ എന്തിനാണ്, അത് വളരെ അറിയപ്പെട്ടു കഴിഞ്ഞ ആ പുസ്തകം, ഞമ്മൾ നാവുകൊണ്ട് പറഞ്ഞത് കൊണ്ട് ഇനി ആരും പുതുതായിട്ട് അറിയാനില്ല എന്നതുപോലെ ഈ ബുർദ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഈ ബൈസ് വളരെ അറിയപ്പെട്ടതാണ്. അത് നാടുകളിലെല്ലാം അതിന് പ്രത്യേക സംഘങ്ങളും അത് കല്യാണ വീടുകളിൽ ഇപ്പോ പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ട് ചില സ്ഥലത്ത്. എന്താണത്, നിങ്ങളുടെ കല്യാണ വീടുകൾ മംഗളമാക്കുവാൻ കാറ്ററിംഗ് സർവീസുകാരുടെ പരസ്യം പോലെ അവരുടെ പരസ്യം ഫോൺ നമ്പർ അടക്കം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവരെ വിളിക്കാൻ വേണ്ടി ഈ ചെറുക്ക് നടത്തിയിട്ട് മാത്രം നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയച്ചാൽ മതി എന്നതിനെ ഒക്കെ നിങ്ങൾ കടുത്ത ചെറുക്കിന്റെ വരികളാണ് അതിലുള്ളത്. റസൂലുള്ളാഹിനോട് പറയാണ് അങ്ങല്ലാതെ എനിക്ക് തേടാൻ മറ്റാരാണുള്ളത്. അതുപോലെ അവരതിൽ പറഞ്ഞു, അയാൾ അതിൽ എഴുതി, വഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി വഇന്ന മിൻ ജൂദിക, നബിയേ താങ്കളുടെ ഔദാര്യത്തിൽ പെട്ടതാണ്, ദുനിയ വദറതഹ, ദുനിയാവും അതിന്റെ ദറത്തും. ദറത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്ന് നോക്കിക്കോ, ഒരു പെണ്ണിന് മറ്റേ പെണ്ണ് ആരാണ്, ദറത്ത. ഈ സ്ത്രീകൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവളുടെ വറത്താണ് മറ്റവൾ എന്ന് പറയും, കാരണം രണ്ടുപേരും ഒരാളുടെ ഭാര്യമാരാണ്. അപ്പൊ ദുനിയാവും അതിന്റെ വറത്തും നബി അങ്ങയുടെ ഔദാര്യത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആഖിറത്താണ് അയാൾ ഉദ്ദേശിച്ചത്. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, നബിയെ താങ്കളുടെ ഇൽമിന്റെ ഭാഗം മാത്രമാണ്, എന്ത്, അള്ളാഹുവിന്റെ ലൗഹിന്റെ ഇൽം, ആ ലൗഹിൽ അള്ളാഹു എഴുതാൻ ഉപയോഗിച്ച ഖലമിന്റെ ഇൽം, ഒരാൾക്കും അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാത്ത അയൽമാണ്, അത് നബിയുടെ അയൽമിന്റെ ഭാഗം മാത്രമാണ്. ഇതിനേക്കാളും കൊട്ടിയ തീർക്കേണ്ടത് അതാണ് ഇബ്നു റജബുൽ ഹംബലിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ദുനിയാവും അതിന്റെ വറത്തും നബിയുടേതാണെന്ന് പറഞ്ഞാൽ അയാൾ ഇനി ഒന്നും ബാക്കി വെച്ചിട്ടില്ല, ഇനിയൊന്നും അയാൾ ബാക്കി വെച്ചിട്ടില്ല. ഇത്രയും കൊട്ടിയ തീർക്കാണ് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത്, കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കുന്നത്. അത് പല രൂപത്തിലും ഭാവത്തിലും ആളുകളെ ആകർഷകമാക്കി ആളുകളെ കൊണ്ട് ചൊല്ലിക്കുന്നത് ഇത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്. നോക്ക് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖൗം എന്താണ് ചെയ്തത്, നസറാനികൾ എന്ത് ചെയ്തു, അത് എത്രത്തോളം ഇസ്ലാം വിലക്കുന്നുണ്ടോ അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് അല്ലാഹു ഇസ്ലാം വിലക്കുന്നു, അല്ലാഹു വിലക്കുന്നു. റസൂലുള്ള പറഞ്ഞു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖൗം പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, മറിച്ച് നിങ്ങൾ പറയണം അബ്ദുല്ലാഹി വറസൂലു, അല്ലാഹുവിന്റെ അബ്ദാണ് അവന്റെ റസൂലാണ് എന്ന് നിങ്ങൾ പറയണം. അതുപോലെ والجنة حق والنار حق أدخله الله الجنة على ما كان من العمل. സ്വർഗം സത്യമാണ് നരകം സത്യമാണ് എന്ന് ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ അള്ളാഹു അവന്റെ അമൽ എങ്ങനെയായാലും അവനെ സ്വർഗത്തിലാക്കും ഇൻഷാ അള്ളാഹ്. ഒരു കാലം അവന്റെ തെറ്റുകളാണെങ്കിൽ ഒന്നിക്കും അള്ളാഹു ഒറ്റയടിക്ക് പുറത്തു കൊടുത്ത് അവനെ നേരെ സ്വർഗത്തിലാക്കും, അല്ലെങ്കിൽ അവനെ തെറ്റുകളുടെ ശിക്ഷ അനുഭവിപ്പിച്ച ശേഷം യൗമമിനൽ അയ്യാം ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹു തൗഹീദുള്ളവനെ സ്വർഗത്തിലാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ കാര്യങ്ങളിൽ വിശ്വസിച്ചാൽ നോക്കിവിടെ റസൂലുള്ളാഹിനെ അബ്ദായി കാണണം എന്ന കാര്യം പ്രത്യേകം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിനെ അബ്ദായി കാണാതെ നബിയെ വിളിച്ച് പാടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇതൊന്നൊഴിവാൻ അവർ ഷിർക്കിലാണ്. അതിനാണ് ഷെയ്ഖ് ഈ അധ്യായം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ഹദീസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഹദീസ് ഈ ഹദീസിനോട് കൂട്ടി വായിക്കണം, എന്നാലേ അതിന്റെ അർത്ഥം കിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ പറഞ്ഞപ്പോ മതിയോ? അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിർക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞാൽ അവനും ഇതുണ്ടെന്ന് പറയണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തെറ്റാണെന്ന് ഒരാൾ പ്രസംഗിച്ചാൽ അവനും നാവുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അവൻ സ്വർഗത്തിലാവൂ. പറഞ്ഞത് കൊണ്ടല്ല കാര്യം. ഏതെങ്കിലും ഒരു കാഫിർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പാട്ട് പാടിയാൽ അതുകൊണ്ട് അവൻ സ്വർഗത്തിലാണെന്ന് പറയാൻ പറ്റും, നരകം അവന് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, മറിച്ച് അതിന് നിബന്ധനകളുണ്ട്, ഷുറൂത്തുണ്ട്. അതിന് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളാണ് ബാക്കിയുള്ള ഹദീസുകൾ റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. അതിൽ പെട്ടതാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ ആയിരം തവണ പറഞ്ഞാലും കാര്യമില്ല, ഒരു കാര്യമില്ല, ഒരു കാര്യവുമില്ല. ഇൻഷാഅല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വല്ലാഹു അഅലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.